ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സാമൂഹിക ഐക്യം, മതസൌഹാർദ്ദം, വികസനം എന്നിവയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 93-ാമത് ശിവഗിരി തീർത്ഥാടനം ഉപരാഷ്ട്രപതി ഇന്ന് വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ഇന്ന് നിതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തും. സായുധ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടി രൂപയുടെ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിന്റെ അംഗീകാരം. മകരവിളക്കുത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. സാമൂഹിക ഐക്യം, മതസൌഹാർദ്ദം, വികസനം എന്നിവയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്നലെ തിരുവനന്തപുരത്തെത്തിയ ഉപരാഷ്ട്രപതി LMS ചർച്ച് കോമ്പൌണ്ടിൽ നടന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ പങ്കെടുത്തു. മതപരമായ ആഘോഷങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കുമ്പോഴാണ് ജനാധിപത്യത്തിന്റെയും ഐക്യത്തിന്റെയും യഥാർത്ഥ ചൈതന്യം ദൃശ്യമാകുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ, മേയർ വി രാജേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 93-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി വർക്കലയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
രാവിലെ 9:25 ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യാനായി ഉപരാഷ്ട്രപതി എത്തുന്നത്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് വർക്കലയിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിട്ടുള്ളത്. രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ദിവസങ്ങളിലായി 14 സമ്മേളനങ്ങളാണ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുക. ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്ന ഉപരാഷ്ട്രപതി മാർ ഇവാനിയസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി സമാപന പരിപാടികളിലും പങ്കെടുക്കും.
കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ഇന്ന് നിതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തും. വിവിധ സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പങ്കെടുക്കും. രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെയും ഭാവി മുൻഗണനകളെയും കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും യോഗത്തിൽ പങ്കുവയ്ക്കും. സായുധ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടി രൂപയുടെ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് അംഗീകാരം നൽകിയത്. കരസേനയ്ക്ക് ലോയിറ്റർ യുദ്ധോപകരണങ്ങൾ, വ്യോമസേനയ്ക്കായി ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ലാൻഡിംഗ് റെക്കോർഡിംഗ് സിസ്റ്റം, നാവികസേനയ്ക്കായി ബൊള്ളാർഡ് പുൾ ടഗുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന പാകിസ്ഥാന്റെ പരാമർശങ്ങളെ വിദേശകാര്യ മന്ത്രാലയം തള്ളി. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ, ഈ വിഷയത്തിൽ പാകിസ്ഥാന്റെ ചരിത്രം തന്നെ വസ്തുതകൾ വെളിവാക്കുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളോടുള്ള പാകിസ്ഥാന്റെ സമീപനം ലോകത്തിന് മുൻപിലുള്ള വസ്തുതയാണെന്നും മറ്റ് രാജ്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നതുകൊണ്ട് മാത്രം ഇത് മറച്ചുപിടിക്കാനാവില്ലെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. ബംഗളൂരുവിൽ ധ്രുവ് എൻജി ഹെലികോപ്റ്ററിന്റെ ഉദ്ഘാടന പറത്തൽ കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരപ്പൂർ റാം മോഹൻ നായിഡു ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. എയ്റോ ഇന്ത്യ ഷോയിൽ HAL പ്രദർശിപ്പിച്ച തദ്ദേശീയ ഹെലികോപ്റ്ററിന്റെ വകഭേദമാണ് അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ നെക്സ്റ്റ് ജനറേഷൻ ധ്രുവ്. 6 മുതൽ 14 വരെ യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ ഹെലികോപ്റ്ററിന് ടൂറിസം, VIP ഗതാഗതം, ദുരന്ത നിവാരണം, വെള്ളപ്പൊക്ക മാനേജ്മെന്റ് തുടങ്ങിയ ദൌത്യങ്ങൾ വഹിക്കാൻ കഴിയും. അരാവലി കുന്നുകളുടെയും മലനിരകളുടെയും നിർവചനം സംബന്ധിച്ച് നവംബർ 20 പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഇത് സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട അവധിക്കാല ബെഞ്ച് ഉത്തരവിട്ടു. ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തതിൽ കേന്ദ്രത്തിനും മലനിരകൾ ഉൾക്കൊള്ളുന്ന ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന സംസ്ഥാനങ്ങൾക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പുതിയ സമിതി രൂപീകരിക്കാനുള്ള സുപ്രീംകോടതിയുടെ തീരുമാനത്തെ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് സ്വാഗതം ചെയ്തു. പോർബന്ദറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്കുള്ള INSV കൌണ്ടിനിയയുടെ കന്നിയാത്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. പുരാതന തുന്നൽ സാങ്കേതികത ഉപയോഗിച്ചാണ് കപ്പൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതുല്യമായ ഈ പരിശ്രമത്തിന് പിന്നിലെ ഡിസൈനർമാരെയും കരകൌശല വിദഗ്ധരെയും കപ്പൽ നിർമ്മാതാക്കളെയും നാവികസേനയെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ 6.7% ഉയർന്നു. ഈ വർഷം നവംബറിലെ കണക്കാണിത്. ഇത് കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒക്ടോബറിലെ 0.5% നിന്നാണ് വ്യവസായ ഉൽപാദന സൂചിക ശക്തമായ തിരിച്ചുവരവ് നടത്തിയത്. നിർമ്മാണ മേഖലയിലെ 8% വളർച്ചയാണ് വ്യവസായ ഉൽപാദനത്തിലെ ഈ കുതിപ്പിന് പ്രധാന കാരണമായത്. ഇതിനു മുൻപ് 2023 നവംബറിലാണ് ഇതിലും ഉയർന്ന നിരക്കായ 11.9% എത്തിയിരുന്നത്. 2025 ലോകവേദിയിൽ ഇന്ത്യയുടെ ഉയർച്ചയിലെ ഒരു നിർണായക അധ്യായമായിരുന്നു. വിശാലമായ അന്താരാഷ്ട്ര ക്രമത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന വ്യക്തിത്വമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകം ഉറ്റുനോക്കിയതിന് 8 കാരണങ്ങളാണുള്ളത്. US താരിഫുകൾക്കെതിരെ സ്ഥിരതയുള്ള കവചം, 8.2% വളർച്ച, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയവയിലൂടെ ലോകം ഇന്ത്യയെ വീക്ഷിച്ചു. ആഗോള ദക്ഷിണേന്ത്യയ്ക്കുള്ള ശബ്ദമായി പാർലമെന്ററി നയതന്ത്രം, പ്രോട്ടോകോൾ ബ്രേക്കിംഗ് വ്യക്തിഗത ബന്ധങ്ങൾ എന്നിവയും 2025 പ്രത്യേകതയുള്ളതാക്കി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. ധാക്കയിലെ എവർകെയർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി സമൂഹമാധ്യമത്തിലാണ് മരണവിവരം അറിയിച്ചത്. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഖാലിദ സിയ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ കരടോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, CEO.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവച്ച 3 തദ്ദേശ വാർഡുകളിൽ ജനുവരി 12 വോട്ടെടുപ്പ് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം, എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5 തുറക്കും. മകരവിളക്കനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെയും തുടർന്നുള്ള കുംഭമാസ പൂജയ്ക്കുമായി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം. കേന്ദ്ര സർക്കാർ വികസിത് ഭാരത് ജി റാംജി എന്ന പുതിയ നിയമം അവതരിപ്പിച്ചതിലൂടെ തൊഴിൽ ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിലെ ഗൌച്ചറിൽ നടന്ന സംസ്ഥാനതല കിസാൻ ദിവസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിലെ പോരായ്മകളും ക്രമക്കേടുകളും പരിഹരിക്കുന്നതിനായാണ് വികസിത് ഭാരത് ജി റാംജി കൊണ്ടുവന്നതെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
മൻരേഗാ കി ജഗ വികസിത് ഭാരത് ജി റാം ജി യോജന മോദിജിനെ ബനായി ഹൈ തോ ബേരോജഗാരി ഭത്തേ കി പുഖ്ത വ്യവസ്ഥ ഓർ അഗർ മജ്ദൂരി സമയ പേ നീ മിലി ദേർ സേ മിലി തോ ലംബിത് മജ്ദൂരി കേ ലിയേ ബ്യാജ് കി തരഹ അലഗ് സേ രാശി ദേനെ കി വ്യവസ്ഥ ഭി ഹംനെ കർ ദി ഹൈ.
ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മത്സരം. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 4-0 മുന്നിലാണ്. പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റിന്റെ ആദ്യ പരീക്ഷണം ചന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. 120 km പരമാവധി ദൂരപരിധിയിലാണ് റോക്കറ്റ് പരീക്ഷിച്ചത്. റോക്കറ്റ് അതീവ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒരേ ലോഞ്ചറിൽ നിന്ന് വിവിധ ദൂരപരിധിയിലുള്ള പിനാക്ക റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കുമെന്ന നേട്ടമാണ് DRDO സ്വന്തമാക്കിയത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ ഈ നേട്ടത്തിൽ അഭിനന്ദിച്ചു. സാമൂഹിക ഐക്യം, മതസൌഹാർദ്ദം, വികസനം എന്നിവയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 93-ാമത് ശിവഗിരി തീർത്ഥാടനം ഉപരാഷ്ട്രപതി ഇന്ന് വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ഇന്ന് നിതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തും. സായുധസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 79,000 കോടി രൂപയുടെ യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസിഷൻ കൌൺസിലിന്റെ അംഗീകാരം. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.